ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ഡോക്ടർ പ്രമ്ന മനോജ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സാമി.
ഡോക്ടർ പ്രമ്ന, ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഓസ്ട്രേലിയയിൽ ഏറെ ആശങ്കയ്ക്ക് വക നൽകിയിരിക്കുന്ന ഒന്നാണല്ലോ ലിസ്റ്റീഡിയോസിസ് എന്ന രോഗം. റോക്ക്മെലൻ കഴിച്ചത് വഴി ഇത് 4 പേരുടെ മരണത്തിന് കാരണമായതായാണ് റിപ്പോർട്ടുകൾ. ആദ്യം തന്നെ എന്താണ് ലിസ്റ്റീരിയോസിസ് എന്ന കാര്യം ഒന്ന് വിവരിക്കാമോ?
തീർച്ചയായും. ലിസ്റ്റീരിയോ എന്ന് പലയിടത്തും കേൾക്കുന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ള അസുഖത്തിന്റെ പേര് ലിസ്റ്റീരിയോസിസ് എന്നാണ്. അത് ലിസ്റ്റീരിയ എന്ന ലിസ്റ്റീരിയ മോണോസൈറ്റജൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. പ്രധാനമായും ഫ്ലൂ പോലെയുള്ള സിംപ്റ്റംസ്, ഫീവർ, ജോയിന്റ് പെയിൻ, പിന്നെ ഛർദി, നോസിയ, വയറിളക്കം എന്നിവയാണ് പ്രധാനമായിട്ടും ഇതിന്റെ സിംപ്റ്റംസ്. പക്ഷെ അത് മൈൽഡ് ആയിട്ടുള്ളത്. പക്ഷെ അതിനെ തുടർന്ന് മെനിഞ്ചൈറ്റിസ്, അതായത് എന്താ, ബ്രെയിനിനെ ബാധിക്കുകയോ ന്യൂമോണിയയോ ഹാർട്ടിനെ ബാധിക്കുകയൊക്കെ ചെയ്ത് തുടർന്ന് ഡെത്ത് വരെ ഉണ്ടാവാം ലിസ്റ്റീരിയോസ്.
ഓക്കെ, ലിസ്റ്റീരിയ എന്ന ബാക്ടീരിയ അടങ്ങിയ റോക്ക്മെലൻ കഴിച്ചത് വഴിയാണ് ഇത് ആളുകളെ ബാധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ രോഗം പടരാൻ സാധ്യതയുള്ളത്? അതായത് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഇത് ബാധിക്കാൻ ഇടയുണ്ട്? റോക്ക്മെലൻ മാത്രമേ ഉള്ളൂ അതോ മറ്റേതെങ്കിലും ഭക്ഷണത്തിൽ നിന്നും കൂടി ഇത് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ?
സാധാരണ ലിസ്റ്റീരിയ വരുന്നത് അതൊരു കൈൻഡ് ഓഫ് ഫുഡ് പോയ്സണിങ് ആണ്. ഏത് അൺകുക്ഡ് ആയിട്ടുള്ള റോ ഫുഡിൽ വേണമെങ്കിലും ലിസ്റ്റീരിയ ഉണ്ടാവാം, നമുക്കതിന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇപ്രാവശ്യം ഇത് റോക്ക്മെലൺ എന്നുള്ള ന്യൂ സൗത്ത് വെയിൽസിലുള്ള ഒരു ഫാമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റോക്ക്മെലണില് അത് ഡിറ്റക്ട് ചെയ്യും, അത് ത്രൂ ഔട്ട് ഓസ്ട്രേലിയയിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുകയും ചെയ്ത കാരണമാണ് ഇപ്രാവശ്യം അത് റോക്ക്മെലൺ കൾഫ്രിറ്റ് ആയിട്ടുള്ളത്. പക്ഷെ അത് കുഡ് ബി ഫ്രം എനി അൺകുക്ഡ് ഫുഡ്. പ്രധാനമായിട്ടും നമ്മൾ പറയും ഇതുപോലെ അൺകുക്ഡ് ആയിട്ടുള്ള മീറ്റ് ആൻഡ് ഫിഷ് ആൻഡ് സീ ഫുഡ് പ്രൊഡക്ട്സ്, അതിലാണ് ഉണ്ടാവുക. പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന സോഫ്റ്റ് സെർവ് ഐസ്ക്രീം സൂക്ഷിക്കണം, അല്ലെങ്കിൽ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക്, അങ്ങനെ അങ്ങനത്തെ മിൽക്കിന് ഉണ്ടാക്കുന്ന സ്വീറ്റ്സോ അങ്ങനത്തെ എന്ത് ഫുഡ് വേണമെങ്കിലും, സോഫ്റ്റ് ചീസസ് ഈ ലൈക്ക് ബ്രൈ, കാമംബേർട്ട് അങ്ങനത്തെ സാധനങ്ങളില്ലേ അത്, പിന്നെ നമ്മൾ ഈ നല്ലോണം പ്രോപ്പർലി കുക്ഡ് അല്ലാത്ത എന്ത് മീറ്റ് വേണമെങ്കിലും അതിലുണ്ടാവാം. പിന്നെ ഈ നമ്മള് ഈ റെഡി ടു ഈറ്റ് ഫുഡില്ലേ, അതായത് ഇപ്പൊ സലാമി അങ്ങനത്തെ ഓവർ ദ കൗണ്ടർ നമ്മൾ മേടിക്കില്ലേ, റെഡി ടു ഈറ്റ് സ്മോക്ഡ് ആയിട്ടുള്ള മീറ്റ്, സ്മോക്ഡ് ആയിട്ടുള്ള സീ ഫുഡ് ലൈക് സാൽമൺ, അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള വെരി വെരി മച്ച് കുക്ഡ് അല്ലാത്ത റോ അങ്ങനെ ഏത് ഫുഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ലിസ്റ്റീരിയ കിട്ടാം. ദേ ആർ ലൈക് ഹൈ റിസ്ക് ആണ് ലിസ്റ്റീരിയക്ക് എന്ന് വിചാരിച്ച് അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ സോഫ്റ്റ് സെർവ് ഐസ്ക്രീം എപ്പൊ കഴിച്ചാലും നമുക്ക് ഇത് കിട്ടണമെന്നില്ല. പക്ഷെ ദർ ഈസ് എ റിസ്ക്. പക്ഷെ ഈ റിസ്ക് മോർ ആയിട്ടുള്ളത് ചില വൾണറബിൾ ഗ്രൂപ്പ്സിൽ മാത്രമാണ് അത് സീരിയസ് ആവുള്ളൂ, അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളില് ഈവൻ ഇഫ് ഈ ഫുഡുകളിൽ ലിസ്റ്റീരിയ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത് ലിസ്റ്റീരിയോസിസ് വരണമെന്നോ അല്ലെങ്കിൽ അത് സീരിയസ് ആവണമെന്നോ നിർബന്ധമില്ല.
ഓക്കെ, വൾണറബിൾ ആയിട്ടുള്ള ആളുകളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആരെയൊക്കെയാണ് ഇത് സാരമായി ബാധിക്കാൻ ഇടയുള്ളത്?
സാധാരണ പറയുകയാണെങ്കിൽ ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള നോർമൽ കുട്ടികളും അഡൾട്ട്സിനും കുഴപ്പമില്ല. പക്ഷെ ഒരു 65 and 70 അബവ് ദേ ആർ ഹൈലി വൾണറബിൾ. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ലോ ആയിരിക്കാം, അത് കാരണമായിരിക്കാം. അപ്പം 65 and above, പിന്നെ പ്രഗ്നന്റ് ഫീമെയിൽ, അത് പ്രഗ്നൻസിയിൽ ഏത് സമയത്താണെങ്കിലും മോർ ടുവേർഡ്സ് ലൈക്ക് ലാസ്റ്റ് 3 months ആണെങ്കിൽ പ്രത്യേകിച്ചും റിസ്ക് ചെയ്യാം. പിന്നെ ജനറൽ പോപ്പുലേഷനിൽ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് ലൈക്ക് നമ്മളിപ്പോ സോറിയാസിസിനോ ആർത്രൈറ്റിസിനോ അങ്ങനെ പലരും ഇമ്മ്യൂണോ സപ്രസൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നവരുണ്ടാവാം, മരുന്നുകൾ എടുക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഹൈ ഡോസ് സ്റ്റീറോയിഡ്സ് കഴിക്കുന്നവര്, അല്ലെങ്കിൽ ക്യാൻസർ, ലുക്കീമിയ, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖങ്ങളോ ലിവറിന് അസുഖങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ജനറൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ഫീമെയിൽസ്, അല്ലെങ്കിൽ ടുവേർഡ്സ് 65+ ആയിട്ടുള്ള ആൾക്കാർ, അവർക്കാണ് ഈ റിസ്കി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ മോർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സീരിയസ് ഇൻഫെക്ഷൻ.
ഓക്കെ, ഇതിനോടകം തന്നെ ഏതാണ്ട് 4 പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് ഈ രോഗം. അതുകൊണ്ട് തന്നെ ഇത് ലിസ്റ്റീരിയോസിസ് അപകടകരമായ ഒരു രോഗമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. എന്നാൽ ഈ രോഗം ഏതവസ്ഥയിൽ എത്തുമ്പോഴാണ് അപകടകരമായി മാറുന്നത്?
ഇപ്പം സാധാരണ ഇപ്പൊ നമ്മളിപ്പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാള് ഇപ്പൊ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റീരിയ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിസ്കി ഫുഡ് കഴിച്ചു കഴിഞ്ഞായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ഒരു ഫ്ലൂ പോലത്തെ ഒരു ഇൽനെസ് വരെ, അതായത് നല്ല പനി, മേലുവേദന, ജോയിന്റ് പെയിൻ, ഹെഡേക്ക്, ഒരു ഡയറിയ, ഛർദി അല്ലെങ്കിൽ നോഷ്യ പോലെ വരാം. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വുഡ് ലൈക്ക് പാസ് ഇൻ ലൈക്ക് 2 days ആകുമ്പോഴത്തേക്കും എല്ലാം ക്ലിയർഡ് ആവാം. പക്ഷെ ഇൻ കേസ് അങ്ങനെ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ അത് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ, ഇതിനെ തുടർന്ന് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുക. അപ്പം ഭയങ്കര നെക്ക് പെയിൻ, നെക്ക് തിരിക്കാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര സിവിയർ ഹെഡ് ഏക്ക്, കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ നമ്മുടെ ആകെ മെന്റൽ സ്റ്റേറ്റ് ഒരു വ്യത്യാസം, കൺഫ്യൂഷൻ. അപ്പൊ അതായത് ഒരു മെൻജൈറ്റിസ് എൻകെഫലൈറ്റിസ് എന്ന് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുന്ന പോലെ ആകെ മൊത്തം ബ്രെയിനിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഫോക്കസ് ചെയ്യാൻ പറ്റായ്മയും ഹൈ ഫീവറും ആയിട്ട് തോന്നാം. അല്ലെങ്കിൽ നമ്മൾ ഹാർട്ടിന് അപ്പം നെഞ്ചുവേദനയായിട്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിക്കാം. അല്ലെങ്കിൽ ന്യൂമോണിയ ആവാം പെട്ടെന്ന്. അപ്പൊ അതായത് ചുമയും ഭയങ്കര പനിയും ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇറ്റ്സ് ടേണിങ് ഇൻ ടു സീരിയസ്, എസ്പെഷ്യലി ഇൻ ദോസ് വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഓർക്കുക. പെട്ടെന്ന് ഈ ഡയറിയയും പനിയേനും തുടർന്ന് പെട്ടെന്ന് ഈ ബ്രെയിനിന്റെ പോലത്തെ സിംറ്റംസ് അല്ലെങ്കിൽ ലങ്സിലുള്ള ചുമയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെ വരികയാണെങ്കിൽ ഉടനെ ഇറ്റ്സ് നോട്ട് റൈറ്റ് ആൻഡ് ഗെറ്റ് മെഡിക്കൽ ഹെൽപ്.
ഓക്കെ, തീർച്ചയായും ഡോക്ടർ. ഇനി ലിസ്റ്റീരിയോസിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കും?
ഇപ്പം നമ്മുടെ ഇതും കൂടെ ഞാൻ പറയട്ടെ, ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനെ പറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിന്റെ വാർണിംഗ്. അതായത് എനിബഡി ഈ ജനുവരി തൊട്ട് മാർച്ച് 1st വരെ ആരെങ്കിലും റോക്ക് മെലൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഓൾസോ അറ്റ് റിസ്ക്. ഇപ്പം ഞാനും കഴിച്ചിട്ടുണ്ട്, പലരും കഴിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഒന്ന് ജസ്റ്റ് മോണിറ്റർ, നമുക്ക് എന്തെങ്കിലും പനി, ഈ ഫ്ലൂ പോലെ മേലുവേദന, തലവേദനയൊക്കെ വരുന്നുണ്ടോ, ചെറിയൊരു ഡയറി ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഈ ഭയങ്കര ഹൈ ഫീവർ വന്ന് അത് കൂടാതെ നോക്കുക. അതായത് നമുക്കിപ്പം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ദേ ആർ കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ് കുഡ് ബി ലൈക്ക് ലിസ്റ്റീരിയോസിസ് ആവാം, സീരിയസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അധികം വെയിറ്റ് ചെയ്യാതെ, ടൈം പീരീഡും എന്താ പറയുക, ടൈം പീരീഡ് നോക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പനിയും ഹൈ ഫീവറും ഡയറിയയും അതിന്റെ കൂടെ തലവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ ഡു ഗെറ്റ് ലൈക്ക് എ മെഡിക്കൽ ഹെൽപ്പ്. ഇപ്പൊ നമ്മള് ആരെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ പീരീഡ് പറഞ്ഞ ജനുവരി തൊട്ടിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു 28 days വരെ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആളുകളില് അത് ബാക്ടീരിയ അവിടെ ബോഡിയിൽ ഇങ്ങനെ ഇരിക്കാം വിത്തൗട്ട് ഹാവിങ് എനി സിംറ്റംസ്. അതാണ് ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നതിന് ശേഷം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതിന് മുമ്പും ഉള്ള ആ ഒരു സമയത്ത് അപ് ടു 28 days ഉള്ളിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ പിന്നെ ആയിരിക്കും ഡിലേഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ അതിന്റെ സിംറ്റംസ് വരുന്നത്. ആൻഡ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ ഇത് ബാക്ടീരിയ ഒരു അപ് ടു 70 days വരെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇരിക്കാം. നമ്മൾ 70 days മുമ്പ് നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടോ നമ്മൾ ഓർത്തു വെക്കണം എന്നില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കണം, 70 days കഴിഞ്ഞിട്ടായാലും ഇതുപോലെ എന്തെങ്കിലും സിംറ്റംസ് വരികയാണെങ്കിൽ, പെട്ടെന്ന് കൂടുകയാണെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ, ഇറ്റ് കുഡ് ബി ലിസ്റ്റീരിയ.
ഓക്കെ, തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞു ലിസ്റ്റീരിയോസിസ് വളരെ അപകടകരമായ ഒരു രോഗമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വഴികളും ഉണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേക കരുതലുകൾ എടുക്കേണ്ടതുണ്ടോ?
ഇപ്രാവശ്യത്തെ ഈ ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത് ഓഫ് മെലൺ, അത് പിന്നെ എന്തായാലും മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു, നമുക്കത് ഇനിയായിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ദിസ് ലിസ്റ്റീരിയ ഇറ്റ് കുഡ് ബി ലൈക്ക് എനി ടൈം അവർ പലരെയും അഫക്ട് ചെയ്തെന്ന് പറയുന്നത് ഫുഡ് പോയിസണിങ് പോലെ. അപ്പൊ നമ്മൾ കുറച്ച് ജനറൽ റൂൾസ് ഓഫ് ലൈക്ക് ഹൈജീൻ, അതുപോലെ നമ്മൾ ഫുഡ് ഹാബിറ്റ്സിലും പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് ലൈക്ക് പ്രിവെന്റ് ഇറ്റ് ഫ്രം ഹാപ്പനിങ്. അതായത് നമ്മൾ മെറ്റിക്കുലസ്ലി നമ്മൾ വെരി ഹൈജീനിക് അബൌട്ട് ലൈക്ക് കുക്കിംഗ് പ്രാക്ടീസസ്, നമ്മുടെ കൈ കഴുകുക, പാത്രങ്ങൾ കഴുകുക, ഷോപ്പിംഗ് ബോർഡ് ആൻഡ് നൈഫ് സൂക്ഷിച്ചു വെക്കുക, ക്ലീൻ ആക്കുക, ആൻഡ് ഹാവ് ലൈക്ക് സെപ്പറേറ്റ് ഷോപ്പിംഗ് ബോർഡ്സ്, നോൺ വെജും വെജിനും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഷോപ്പിംഗ് ബോർഡ്സ് ഉണ്ടാവുക, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫുഡ് പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ പലരും ചെയ്യാറുള്ളതാണ്, നമ്മളിപ്പോ നോൺ വെജും പിന്നെ അതുപോലെ റെഡി ടു കുക്ക് ഫുഡ്സും അതൊക്കെ നമ്മൾ ഒരുമിച്ച് ഫ്രീസറിൽ വെക്കും. പറ്റുന്നിടത്തോളം ലൈക്ക് നല്ലോണം കെയർഫുള്ളി റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ വേറെ വേറെ സെക്ഷനിൽ വെക്കുക. കാരണം ഈ റോ ആയിട്ടുള്ള എന്ത് ഫുഡിലും എസ്പെഷ്യലി നോൺ വെജ് ഫുഡിൽ ദർ കുഡ് ബി ലൈക്ക് ലിസ്റ്റീരിയ ഉണ്ടാവാം. അപ്പൊ അത് ഫ്രീസറിൽ ഇരുന്നിട്ട് ക്രോസ് കണ്ടാമിനേറ്റ് ചെയ്യാം വേറെ ഫുഡിനെ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ അത് തിരിച്ചു വെക്കുക. നമ്മളത് ഡീഫ്രോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്ത് വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിലേക്ക്, ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുക. ഡീഫ്രോസ്റ്റ് ചെയ്താൽ നമ്മൾ കുക്ക് ചെയ്താലും ഇതുപോലെ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ അടച്ചു വെക്കുക, പകുതി മീറ്റ് കുക്ക് ചെയ്തു പകുതി നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക. നമ്മൾ ഇതൊക്കെ നമ്മള് തിരക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നിന്ന് നല്ലോണം അടച്ചു വെക്കുകയും അതിന്റെ ഡ്രിപ്പിങ്സ് ഒന്നും വേറെ ഫുഡിലേക്ക് പകരാതിരിക്കുക ശ്രദ്ധിക്കുക. കാരണം ലിസ്റ്റീരിയ കുഡ് ബി എനി ഫുഡ്, റോക്ക്മെലൺ മാത്രമല്ല, എന്ത് അൺകുക്ഡ് ആയിട്ടുള്ള മീറ്റിലും ഈ നോൺ വെജ് ഫുഡിലും കുഡ് ബി വൺ ഇൻ ലൈക്ക് ഫ്രൂട്ട്സോ വെജീസ്. അപ്പൊ നമ്മളത് ബാക്കിയുള്ളതായിട്ട് ടച്ച് ചെയ്യാതെ ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക. ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ ട്രൈ ടു കീപ് ഇറ്റ് ബിലോ 5, ബെറ്റർ 4 അവിടെ വെക്കുന്നതാണ്. ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. ഫ്രീസർ ആണെങ്കിൽ ഒരു -18 അത്ര ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻ സമ്മർ ടൈം പെട്ടെന്ന് സ്പോയിലാവും. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ആ ചൂടൊന്ന് ആവിയൊന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ആൻഡ് ഡോണ്ട് കീപ് ഫ്രിഡ്ജില് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഒരു 3-4 വെക്കുന്ന പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. മാക്സിമം ഒരു ദിവസം കൂടെ വെക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കളയുക. കാരണം റിസ്ക് ഉണ്ട്, എപ്പോഴും നമുക്ക് ലിസ്റ്റീരിയ വരണമെന്നില്ല, പക്ഷെ റിസ്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ കൂടുതൽ പല പ്രാവശ്യം വെക്കുകയും റീഹീറ്റ് ചെയ്യുകയും ചൂടാക്കുകയും ചെയ്യുമ്പോഴും അത് വളരാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലോണം ഫുഡ് കുക്ക് ചെയ്യുക. ഗർഭിണികളാണെങ്കിൽ അവർക്ക് ഒരു ഹാൻഡ് ഔട്ട് കൊടുക്കും നമ്മൾ യൂഷ്വലി, എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം. അതിൽ പറയും ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ സാലഡ്സ് ഒക്കെ ഇല്ലേ, മയണീസ്, എഗ്, ചിക്കൻ, അങ്ങനത്തെ ഉള്ള സാലഡുകളൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വെരി കെയർഫുൾ. കാരണം ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത് എത്ര നാളാ, എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്, അതിൽ ഈ ബാക്ടീരിയ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ അത് കഴിക്കാതിരിക്കുക. പിന്നെ സോഫ്റ്റ് ചീസസ്, സോഫ്റ്റ് സെർവ് ഐസ്ക്രീം, അതൊന്നും പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ഈ എൽഡർലി ആയിട്ടുള്ളവരും ഇതൊക്കെ അങ്ങനെ കുറച്ച് നമ്മുടെ ഒരു കോമൺ സെൻസ് ആൻഡ് നല്ല കുക്കിംഗ് പ്രാക്ടീസസ് ഉണ്ട്, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാവുന്നതാണ്.
ഓക്കെ, ഇനി ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ?
ഇല്ല സാലി, അത് ഫുഡ് വഴിയാണ് മെയിൻലി കണ്ടാമിനേഷൻ. ഇപ്പൊ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഒരാള് ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്ക് കിട്ടാം എന്നല്ലാതെ, ഇപ്പൊ നമ്മൾ ചുമയോ ജലദോഷം പോലെ ചുമ കൊണ്ടോ അടുത്തിടപഴകുന്നത് കൊണ്ടോ വേറെ ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതല്ല. പ്രഗ്നന്റ് ലേഡീസ് ദ കാൻ സ്പ്രെഡ് ഇറ്റ് ടു ദ ലൈക് അൺബോൺ ഫീറ്റസ്, അതായത് ജനിക്കാത്ത കുട്ടിക്കും അല്ലെങ്കിൽ ഉടനെ പ്രസവിച്ചിട്ടുള്ള ന്യൂ ബോൺ ബേബിക്കും അവർക്ക് സ്പ്രെഡ് ചെയ്യാം. കാരണം അത് ബ്ലഡ് വഴിയാണ്.
ഓക്കെ, തീർച്ചയായും. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഡോക്ടർ, ഇത് ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒന്നാണോ?
ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളിലാണെങ്കിൽ ഇറ്റ് വോണ്ട് ബിക്കം ലൈക് ദാറ്റ് ഡേഞ്ചറസ്, ഡെത്ത് വരെ പോകേണ്ട ഡേഞ്ചറസ് ഇല്ല. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ലൈക്ക് ഒരു ഗ്യാസ്ട്രോ, ഒരു ഫുഡ് പോയ്സണിങ് പോലെ വന്ന് 2 കംപ്ലീറ്റ്ലി മാറാവുന്നതാണ്. അപ്പൊ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി യു വോണ്ട് നീഡ് ടു ടേക്ക് ആന്റിബയോട്ടിക്സ് ഒന്നും വേണ്ടി വരില്ല. 2 ആകുമ്പോഴത്തേക്ക് എല്ലാ സിംറ്റംസും മാറും. പക്ഷെ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പാണ് അല്ലെങ്കിൽ നോർമൽ ആൾ തന്നെ ആൾക്കാരിൽ പെട്ടെന്ന് ഇത് കൂടുകയാണെങ്കിൽ ആന്റിബയോട്ടിക്സ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഓവർ ദ കൗണ്ടർ കിട്ടുന്നതല്ല, ഡോക്ടറെ കണ്ടും ഹോസ്പിറ്റലിൽ നിന്നും ആന്റിബയോട്ടിക്സ് കഴിച്ച് ഇഞ്ചക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനാണ് നമ്മൾ വൈകാതെ മെഡിക്കൽ അറ്റൻഷൻ സീക്കണമെന്ന് പറയുന്നത്.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ആശങ്ക പടർത്തിയിരിക്കുന്ന ലിസ്റ്റീരിയോസിസ് എന്ന രോഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ പ്രമ്ന മനോജ്.
എസ് ബി എസ് മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.